മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
പുതുവർഷാഘോഷം കഴിഞ്ഞ് ഒരു പുതിയ വർഷത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒട്ടേറെ പുതിയ നിയമങ്ങളാണ് ഓസ്ട്രേലിയയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഓരോ ജനുവരി 1 പല പുതിയ നിയമങ്ങളും പ്രാബല്യത്തിൽ വരാറുണ്ട്. 2017 ജനുവരി 1 അത്തരത്തിൽ ഫെഡറൽ സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും പല പുതിയ നിയമങ്ങളും കൊണ്ടുവരുന്നു. ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആരോഗ്യമേഖലയിലാണ് പല മാറ്റങ്ങളും ഈ ജനുവരി 1 നിലവിൽ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മലയാളി കുടുംബങ്ങളെ ഏറ്റവും ബാധിക്കുന്നതുമായ ഒരു കാര്യം ദന്തചികിത്സാ മേഖലയിലുണ്ടാകുന്ന മാറ്റമാണ്. ഫാമിലി ടാക്സ് ബെനിഫിറ്റ് എ ലഭിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള സൗജന്യ ദന്തചികിത്സയുടെ പരിധി സർക്കാർ വെട്ടിക്കുറച്ചു. 2 വർഷത്തേക്ക് $1,000 വരെ കുട്ടികൾക്ക് സൗജന്യമായി ലഭിച്ചിരുന്നത് $700 ആക്കിയാണ് കുറച്ചിരിക്കുന്നത്. ആകെ 30% കുട്ടികൾക്ക് മാത്രമാണ് ഈ പദ്ധതി പ്രയോജനപ്പെടുന്നതെന്നും അതിൽ തന്നെ ശരാശരി $302 വീതം മാത്രമാണ് ഓരോ കുട്ടിയും ഉപയോഗിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി സൂസൻ ലീ ചൂണ്ടിക്കാട്ടി. ഇക്കാരണം പറഞ്ഞാണ് സർക്കാർ പദ്ധതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്നാൽ ദന്തചികിത്സാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതിനെ ഒരു നല്ല മാറ്റമായി കാണുന്നില്ല, ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇതെന്ന് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കാർമലോ ബൊനാനോ ചൂണ്ടിക്കാട്ടി.
Will potentially miss out on having their full amount of treatment provided. And we know that especially later in life, chronic dental disease can lead to can contribute to some other medical issues.
ഇതിനു പുറമേ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകളുടെ വിലയിലും ഈ വർഷം നേരിയ വർധനവുണ്ടാകും. കൺസെഷൻ കാർഡ് ഉള്ളവർക്ക് ഒരു പ്രിസ്ക്രിപ്ഷനിൽ 10 സെന്റിന്റെയും കാർഡ് ഇല്ലാത്തവർക്ക് 50 സെന്റിന്റെയും വർധനവാണ് ഉണ്ടാകുന്നത്. അതേസമയം ആസ്മ, വൈറ്റമിൻ B1 അഭാവം തുടങ്ങിയവയുടെ മരുന്നുകൾക്ക് വില കുറയും. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം പാസ്പോർട്ട് എടുക്കുന്നതിനുള്ള നിരക്കുകളുടെ വർധനവാണ്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വർധനവ് ജനുവരി 1 നിലവിൽ വന്നത്. 16 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന 10 വർഷ പാസ്പോർട്ടിന്റെ ഫീസ് $254 നിന്ന് $277 വർദ്ധിക്കും. കുട്ടികൾക്ക് നൽകുന്ന 5 വർഷ പാസ്പോർട്ടിന്റെ ഫീസ് $127 നിന്ന് $139 കൂടുന്നത്. പ്രയോറിറ്റി പ്രോസസിംഗ് ഫീസിലും വർധനമുണ്ട്. ഇത് $127 നിന്ന് $183 കൂടും. രാജ്യത്തെ സാമൂഹ്യ സുരക്ഷാ സേവനങ്ങളിലും പല മാറ്റങ്ങളും ജനുവരി 1 വരുന്നുണ്ട്. ഉദാഹരണത്തിന്, ഫാമിലി അസിസ്റ്റൻസിനും യൂത്ത് പേയ്മെന്റുകൾക്കും മാനദണ്ഡമായി കണക്കാക്കുന്ന വരുമാന പരിധിയിൽ തൊഴിലുടമകളിൽ നിന്ന് ലഭിക്കുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റുകൾ കൂടി കണക്കിലെടുക്കും. അതുപോലെ ഏജ് കെയറിലേക്ക് മാറുന്ന പെൻഷൻകാർ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വാടക വരുമാനം കൂടി കണക്കിലെടുത്തായിരിക്കും പിന്നീടുള്ള പെൻഷൻ നിശ്ചയിക്കുക. ഓസ്ട്രേലിയയിലേക്ക് പുതിയതായി കുടിയേറിയെത്തുന്ന എല്ലാവർക്കും ഇൻകം സപ്പോർട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ 2 വർഷം കാത്തിരിക്കണം എന്ന പുതിയ നിയമവും വരുന്നുണ്ട്. നിലവിൽ ഫാമിലി വിസയിൽ എത്തുന്നവർക്ക് എത്തിയാൽ ഉടൻ തന്നെ അത് കിട്ടുമായിരുന്നു. എന്നാൽ ജനുവരി 1 അതിൽ മാറ്റം വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന നാനീസ് പദ്ധതി ഭാഗികമായി പിൻവലിക്കുന്നതാണ്. കുട്ടികളെ നോക്കാനായി ആയമാരെ നിയമിക്കുന്ന കുടുംബങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിനുള്ള പദ്ധതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സർക്കാർ നടപ്പാക്കിയിരുന്നത്. 3,000 കുടുംബങ്ങൾക്കായിരുന്നു ഈ ആനുകൂല്യം ആദ്യഘട്ടത്തിൽ നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ ഒക്ടോബർ വരെ ആകെ 200 പേർ മാത്രമാണ് പദ്ധതി ഉപയോഗിക്കാൻ മുന്നോട്ട് വന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയ സർക്കാർ, ഇതിനായി പുതിയ അപേക്ഷകളൊന്നും ജനുവരി 1 സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ജോലി നേടാനും ജോലി മാറാനും ശ്രമിക്കുന്നവർക്ക് ചെലവ് വർദ്ധിക്കുന്ന ഒരു നിയമമാറ്റവും നിലവിൽ വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ലിങ്ക്ഡിനിന്റെ സബ്സ്ക്രിപ്ഷന് GST ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇത്. 10% GST ലിങ്ക്ഡിൻ സബ്സ്ക്രിപ്ഷന് ഏർപ്പെടുത്തുന്നത്. ഇതിലൂടെ ലിങ്ക്ഡിൻ പ്രീമിയം അക്കൗണ്ട് ഉള്ളവർക്ക് വർഷം $576 വരെ അധികം നൽകേണ്ടി വരും. ഓസ്ട്രേലിയയെ മൊത്തം ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വൈദ്യുതി ബിൽ കൂടും എന്നതാണ്. വിക്ടോറിയയിലെ ഹേസൽവുഡ് വൈദ്യുതി നിലയം അടച്ചുപൂട്ടുന്നതോടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വൈദ്യുതി നിരക്ക് കൂടാനാണ് സാധ്യത. സൗത്ത് ഓസ്ട്രേലിയ ആയിരിക്കും ഇത് ഏറ്റവും അധികം ബാധിക്കുക. വർഷം $150 വരെ സൗത്ത് ഓസ്ട്രേലിയയിലെ വീടുകൾക്ക് ബില്ല് കൂടാം. വിക്ടോറിയയിൽ $99, ക്വീൻസ്ലാൻഡിൽ $28, മറ്റു സംസ്ഥാനങ്ങളിൽ $78 ബിൽ കൂടാനാണ് സാധ്യത. ഇതെല്ലാം ദേശീയതലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. ഇനി വിവിധ സംസ്ഥാനങ്ങളിലെ മാറ്റങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ, ന്യൂ സൗത്ത് വെയിൽസിൽ കമ്മ്യൂണിറ്റി പ്രീ സ്കൂളുകളിലെ ഫീസിൽ കാര്യമായ കുറവ് വരാൻ സാധ്യതയുണ്ട്. 4-5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ വർഷം 600 മണിക്കൂർ വരെ പഠിക്കുന്ന സ്കൂളുകൾക്ക് സർക്കാർ ഫണ്ടിംഗ് വർദ്ധിപ്പിക്കും. ഇതിലൂടെ ഫീസിൽ $22 വരെ കുറവുണ്ടാകും എന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ വിവിധ മോട്ടോർവേകളിലും ടണലുകളിലും ടോൾ നിരക്കിൽ നേരിയ വർധനമുണ്ടാകും. സംസ്ഥാനത്തുണ്ടായിരുന്ന സോളാർ ബോണസ് സ്കീം December 31 അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത്, സോളാർ പാനലുകൾ ഉപയോഗിക്കുന്ന വീടുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന തുക വൻതോതിൽ കുറയും. നിലവിൽ ഗ്രിഡിലേക്ക് നൽകുന്ന ഓരോ കിലോവാട്ട് വൈദ്യുതിക്കും 20 സെന്റോ 60 സെന്റോ ലഭിച്ചുകൊണ്ടിരുന്നത് 6 സെന്റ് മുതൽ 12 സെന്റ് വരെയായിട്ടായിരിക്കും കുറയുന്നത്. വിക്ടോറിയയിൽ മൈക്കി പാസിനുള്ള നിരക്ക് കൂടുന്നുണ്ട്. മൈക്കി വാർഷിക നിരക്കിൽ $80 വർധനവാണ് ഉണ്ടാകുന്നത്. $1,599 ആയിരിക്കും പുതിയ നിരക്ക്. മറ്റു നിരക്കുകളിലും നേരിയ വർധനവുണ്ട്. സ്വന്തമായി വീടുണ്ടായിട്ടും വാടകയ്ക്ക് താമസിക്കുന്നവർ നൽകേണ്ട ആബ്സെന്റി ലാൻഡ് ടാക്സ് സർചാർജ് 0.5% നിന്ന് 1.5% വർദ്ധിക്കും. മങ്കി ബൈക്ക് എന്നറിയപ്പെടുന്ന ചെറിയ മോട്ടോർ ബൈക്കുകൾ റോഡിലോ ഫുട്പാത്തിലോ ഓടിക്കുന്നവർക്ക് $3,100 പിഴയടിക്കാനും പുതിയ നിയമമുണ്ട്. ക്വീൻസ്ലാൻഡിൽ പെട്രോൾ വിൽപ്പനയിലാണ് കാര്യമായി മാറ്റമുള്ളത്. എല്ലാ പെട്രോൾ പമ്പുകളിലും E10 പെട്രോളും ബയോഡീസലും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ കുട്ടികൾക്കും പ്രിപ് സ്കൂളുകളും നിർബന്ധമാക്കിയിട്ടുണ്ട്. സൗത്ത് ഓസ്ട്രേലിയയിൽ 457 വിസയിൽ എത്തുന്നവർക്ക് വലിയൊരു മാറ്റമാണ് വരുന്നത്. 457 വിസാക്കാരുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഇനി മുതൽ ഉണ്ടാകില്ല. പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് $5,100 ഹൈസ്കൂളിൽ $6,100 ഇനി മുതൽ ഫീസ് നൽകേണ്ടി വരും. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് ഹോം ബയേഴ്സിന് ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. $7,50,000 വരെയുള്ള വീട് വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഗ്രാന്റ് $10,000 നിന്ന് $15,000 വർദ്ധിപ്പിക്കും. ഇപ്പോൾ കേട്ടതിന് പുറമെ ഇതുപോലെ നിരവധി നിയമമാറ്റങ്ങളാണ് ഈ വർഷം ദേശീയതലത്തിലും സംസ്ഥാനങ്ങളിലും പ്രാബല്യത്തിൽ വരുന്നത്. ജൂലൈ മാസത്തിലും നവംബർ മാസത്തിലും വരുന്ന പല മാറ്റങ്ങളും നമുക്ക് പിന്നീട് വിശദമായി പരിശോധിക്കാം.